ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ശ്രീബുദ്ധന്റെ ഒരു കഥ കേട്ടിട്ടില്ലേ? ധ്യാനലീനനായിരിക്കുന്ന ബുദ്ധന്റെ അടുക്കലേക്ക് ഒരാളെത്തി. രണ്ട് കൈകളിലും മഞ്ഞ നിറത്തിൽ പൂക്കളുണ്ടായിരുന്നു. ബുദ്ധൻ അയാളെ മന്ദഹാസത്തോടെ നോക്കി, എന്നിട്ട് പറഞ്ഞു, താഴെയിടുക. എന്ത് താഴെയിടാനാണ് ശ്രീബുദ്ധൻ പറയുന്നത്? അയാൾക്ക് സംശയമായി. പൂക്കളല്ലാതെ തന്റെ കയ്യിൽ മറ്റൊന്നുമില്ല. അത് താഴെയിടാനാണോ പറയുന്നത്? അയാൾ സംശയത്തോടെ നോക്കി. കുറച്ചു നേരം കഴിഞ്ഞ് അയാൾ വിചാരിച്ചു, ഒരുപക്ഷേ ഇടതുകൈയിലെ പൂക്കൾ താഴെയിടാനായിരിക്കും. ഇടതുകരം കൊണ്ട് പൂക്കൾ അർപ്പിക്കുന്നത് അമംഗളകരമാകും എന്ന് കരുതിയാവും. അങ്ങനെ കരുതിയ അയാൾ ഇടതുകൈയിലെ പൂക്കൾ മനസ്സില്ലാ മനസ്സോട് താഴെയിട്ടു. ബുദ്ധൻ പിന്നെയും പറഞ്ഞു, താഴെയിടുക. അപ്പോഴയാൾ വലതു കൈയിലെ പൂക്കളും താഴെയിട്ടു. ബുദ്ധൻ വീണ്ടും അയാളെ നോക്കി പറഞ്ഞു, താഴെയിടുക. ഇക്കുറി അയാൾ അമ്പരന്ന് ബുദ്ധനെ നോക്കി ചോദിച്ചു, ഇനി എന്താണ് താഴെയിടേണ്ടത്? എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. ബുദ്ധൻ പറഞ്ഞ മറുപടി ഇതായിരുന്നു, പൂക്കൾ താഴെയിടാനല്ല താങ്കളോട് ആവശ്യപ്പെട്ടത്, അത് കൊണ്ടുവന്നയാളെ താഴെയിടാനാണ് പറഞ്ഞത്. അയാൾ വീണ്ടും അമ്പരന്ന് നിന്നപ്പോൾ ബുദ്ധൻ പറഞ്ഞു, സ്വയമൊരു പൂവാകാൻ കഴിയണം. ഞാനെന്ന ഭാവം മുഴുവനായി പോകുമ്പോഴാണ് സ്വയമൊരു പൂവാവുന്നത്, വെണ്മയാർന്ന പൂവായിത്തീരുന്നത്. ഭൂമിയിലെ ഓരോ മനുഷ്യനും ഇത്തരത്തിൽ അഹംഭാവം ഒഴിഞ്ഞ് വെണ്മയാർന്ന പൂവാകണം എന്നാണ് ബുദ്ധൻ ആഗ്രഹിച്ചത്. നമ്മുടെയൊക്കെ കാര്യമൊന്ന് ആലോചിച്ചു നോക്കൂ, എന്തൊക്കെ മിഥ്യാധാരണകളിലാണ് സഞ്ചാരം. എന്തൊക്കെയോ ആണെന്ന തോന്നലിൽ സ്വയം കെട്ടിയുയർത്തി വച്ചിരിക്കുന്ന മഹത്വങ്ങളിൽ മറ്റൊരാളിനോട് പുഞ്ചിരിക്കാൻ പോലും കഴിയാത്തവർ. ഒരേ മുറിയിലിരിക്കുന്നവർ പോലും, ഒരേ ബസ്സിൽ സഞ്ചരിക്കുന്നവർ പോലും, തൊട്ടടുത്ത സീറ്റിലിരിക്കുന്നവർ പോലും പരസ്പരം കാണാതെ, പരസ്പരം ഒരു പുഞ്ചിരി കൈമാറാതെ, തിരക്കാണെന്ന ഭാവത്തിൽ കൈക്കുള്ളിലെ ചതുരക്കട്ടയിൽ ഉറ്റുനോക്കി നീങ്ങുന്നവർ. നമുക്ക് എങ്ങനെയാണ് സ്വയം പൂവാകാൻ കഴിയുക? എങ്ങനെ മഹത്വമുള്ളവരും മനുഷ്യത്വമുള്ളവരും ആകാൻ സാധിക്കും? കഴിഞ്ഞ ദിവസം KSRTC ബസ്സിനെക്കുറിച്ചൊരു വാർത്ത കേട്ടിരുന്നില്ലേ? വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് യാത്രക്കിടെ ദേഹാസ്വാസ്ഥ്യമുണ്ടായ യുവാവിനെ അതിവേഗം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിച്ച് KSRTC മാതൃക കാണിച്ചത് നമ്മൾ കണ്ടു. ബസ് കഴക്കൂട്ടം പിന്നിട്ടപ്പോഴാണ് യാത്രക്കാരന് ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. ഇടയ്ക്ക് ഇറങ്ങാനുള്ള യാത്രക്കാർ അത് ഒഴിവാക്കാമെന്ന് അറിയിച്ചതോടെ ലൈറ്റ് തെളിച്ച് ഹോൺ മുഴക്കി ആശുപത്രിയിലേക്ക് ബസ് പായുകയായിരുന്നു. കാര്യവട്ടം മുതൽ മെഡിക്കൽ കോളേജ് വരെ മിനിറ്റുകൾക്കുള്ളിൽ പിന്നിട്ട് അത്യാഹിത വിഭാഗത്തിന് മുന്നിലാണ് ബസ് നിർത്തിയത്. എന്നാൽ മറ്റൊരു വാർത്ത നമ്മൾ കേട്ടു. ഇടുക്കി വണ്ണപ്പുറത്ത് സ്വകാര്യ ബസ്സിൽ നിന്ന് ഇറക്കിവിട്ട യാത്രക്കാരൻ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ച സംഭവം. ഇങ്ങനെ വ്യത്യസ്ത വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. അതേസമയം പൊതുഗതാഗത സംവിധാനത്തിന്റെ പുതിയ പാഠങ്ങൾ രചിക്കുകയാണ് തൊടുപുഴയിൽ നിന്നുള്ള ഒരു ബസ്സും അതിലെ യാത്രക്കാരും. തൊടുപുഴയിൽ നിന്ന് എറണാകുളത്തേക്കുള്ള ഒരു വോൾവോ ബസ്സും അതിലെ യാത്രക്കാരും എഴുതിയ പുതിയ പാഠം ഇങ്ങനെയാണ്. സ്ഥിരം യാത്രക്കാരായ ആളുകൾ ഒരു കുടുംബം പോലെ കഴിയുന്നു. ഇതിന് നേതൃത്വം നൽകിയ കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ജനറൽ മാനേജർ സോമശേഖരൻ പറയുന്നു,
ഇതിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ യാത്രയിൽ ഇപ്പോഴുള്ള ആധുനിക സംവിധാനങ്ങൾ, മൊബൈൽ പോലുള്ള അല്ലെങ്കിൽ ഇന്റർനെറ്റ് പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആൾക്കാർ ഹെഡ്ഫോണൊക്കെ ഉപയോഗിച്ച് പരസ്പരം സംസാരിക്കാതെ ഇരിക്കുകയും ഫേസ്ബുക്കും അല്ലെങ്കിൽ ഇന്റർനെറ്റില് മറ്റ് സോഷ്യൽ മീഡിയകളിലും എല്ലാം ആൾക്കാർ ഇരിക്കുകയും യാത്ര വളരെ വിരസമാകുന്ന ഒരു സംഭവം കാണുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചത്, സമയക്ലിപ്തത പാലിക്കാത്ത ബസ് സർവീസിനെ ആദ്യമായി സമയക്ലിപ്തത പാലിപ്പിക്കുന്ന ഒന്നായി മാറ്റുകയും യാത്രക്കാർക്കിടയിൽ ഒരു കൂട്ടായ്മ സൃഷ്ടിക്കുകയും ചെയ്താൽ അത് വളരെ പ്രയോജനപ്രദമാകും എന്ന്. ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ബസ്സിൽ ഏതാണ്ട് 51 അംഗങ്ങൾ സ്ഥിരമായ യാത്രക്കാരായിട്ടുണ്ട്. ഞങ്ങളൊരു കുറേ ദിവസങ്ങളുടെ യാത്രക്കിടയിൽ ഞങ്ങളൊരു കുടുംബമായി മാറി. ആ കുടുംബമായി അവരെ മാറ്റാൻ വേണ്ടി ഞാൻ പലരോടും പറഞ്ഞ്, പലരും ഈ ബസ്സുകൾ വരുമോ എന്നറിയില്ല, കാരണം സ്റ്റാൻഡിൽ നിന്ന് എപ്പോൾ പുറപ്പെടുന്നു എന്നറിയില്ല, ഇതുണ്ടാകുമെന്നറിയില്ല. അപ്പോൾ ബസ്സിലെ ആദ്യ യാത്രക്കാരൻ അല്ലെങ്കിൽ ബസ്സിന്റെ തുടക്ക സ്ഥാനത്ത് നിന്ന് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ ബസ്സിൽ ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ ബസ്സിന്റെ ലൊക്കേഷൻ മറ്റുള്ളവരുടെ സൗകര്യാർത്ഥം ഞാൻ ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ തൊടുപുഴ നിന്ന് പുറപ്പെടുന്ന ഒരു ബസ് വാഴക്കുളത്തോ മൂവാറ്റുപുഴയിലോ കോലഞ്ചേരിയിലോ നിൽക്കുന്ന ഒരു യാത്രക്കാരന് ബസ് എവിടെ എത്തിയെന്നും എപ്പോൾ എത്തുമെന്നും ഏകദേശം അറിയാൻ കഴിയും.
ഇദ്ദേഹത്തെ പോലെ പല പല ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് ബസ്സിലുള്ളത്. അവരോരോരുത്തരും പല പല മേഖലകളിൽ മഹത്വമുള്ളവർ എന്ന് സ്വയം വിചാരിക്കുന്നവർ. ഒരുപക്ഷെ ആദ്യം സൂചിപ്പിക്കുന്നത് പോലെ അഹംബോധത്തിൽ ജീവിക്കുന്ന മനുഷ്യർ. പക്ഷേ അതൊക്കെ മാറി അവരിപ്പോൾ ഒരു കുടുംബമായി കഴിയുകയാണ്. അവർ മാത്രമല്ല ബസ്സിലെ ജീവനക്കാരും.
ഞങ്ങളുടെ റൂട്ടിലേക്ക് വരുന്ന പലരും തൊടുപുഴ സ്വദേശികളല്ല. ഉദാഹരണത്തിന് പറഞ്ഞാൽ ശൂരനാട് സ്വദേശിയായ ഷിനോയ് അമീർ എന്ന ഒരു കണ്ടക്ടറുണ്ട്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ സർവീസ് ജീവിതത്തിൽ അദ്ദേഹം പല റൂട്ടുകളിലും സർവീസുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ബന്ധുക്കളും ഇല്ലാത്ത ഈ തൊടുപുഴയിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ കൂട്ടായ്മയും ഈ ഒരു കുടുംബം എന്നുള്ള ഈ ഒരു ചിന്താഗതിയും കാണുമ്പോൾ അദ്ദേഹവും ഈ കുടുംബത്തിലെ ഒരു അംഗമായി മാറുകയാണ്. ഞങ്ങൾ അദ്ദേഹത്തെയും ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായി എടുക്കുകയാണ്. അതുപോലെ തന്നെ പാലക്കാട് നിന്നുള്ള ഡ്രൈവേഴ്സും കണ്ടക്ടേഴ്സും ഒക്കെ ഈ റൂട്ടിൽ വരാറുണ്ട്. കാരണം ബസ്സുകൾ പലപ്പോഴും വരുന്ന സ്ഥിരമായ ഒരു നമ്പറുള്ള ഒരു ബസ്സല്ല. KURTCയുടെ അതായത് കേരള അർബൻ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ സൗകര്യാർത്ഥം അവർ പലപ്പോഴും തരുന്ന ബസ്സുകൾ മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രൈവറും കണ്ടക്ടറും അവരുടെ ഡ്യൂട്ടിയും മാറി വരാറുണ്ട്. മറ്റു സ്ഥലങ്ങളിലുള്ള ആൾക്കാരും വരാറുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് വരുന്ന ഡ്രൈവേഴ്സ് ആദർശ് എന്ന് പറഞ്ഞ ഒരു ഡ്രൈവറുണ്ട്, അല്ലെങ്കിൽ അൻസാദ് എന്ന് പറഞ്ഞൊരു ഡ്രൈവറുണ്ട്, മതീഷ് എന്ന് പറയുന്ന ഒരു ഡ്രൈവറുണ്ട്, രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഡ്രൈവറുണ്ട്, കണ്ടക്ടർ ആണെങ്കിൽ സാജൻ, ജോർജ് ആന്റണി, ഷിനോയ് അമീർ, ഇവരെല്ലാവരും ഞങ്ങളോട് ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ സഹകരിക്കുന്ന ആൾക്കാരാണ്. കാരണം ഇവര് പല റൂട്ടുകളിൽ സർവീസുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇവര് ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളെ ഇതുപോലെ പൊതുജനങ്ങളിൽ നിന്ന് ആദരിക്കപ്പെട്ട സംഭവങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ ഇവർക്ക് കൊടുക്കുന്ന വലിയ ഒരു സ്വീകാര്യത അവര് വലിയ ഒന്നായി തന്നെ കാണുന്നു.
രണ്ടു മണിക്കൂറോളമുള്ള യാത്രയിൽ കൂട്ടത്തിലുള്ളവരുടെ പിറന്നാൾ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നു. പരസ്പരം സഹകരിച്ച് ഓടുന്ന ബസ്സിൽ ചിരിച്ചു ജീവിക്കുകയാണ്. മാത്രമല്ല സഹജീവികളോടുള്ള കരുണയും. ഈ ബസ്സിലെ സ്ഥിരം യാത്രക്കാരിയും കവയത്രിയുമായ സിന്ധുല രഘു പറയുന്നു,
ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതായത് ഈ ബസ്സിലെ യാത്രക്കാർക്ക് അതായത് ബസ്സിന്റെ സമയമൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ് സ്റ്റാൻഡിൽ നിന്ന് എടുക്കുന്നതെന്നൊക്കെ ഉള്ളത്, സ്റ്റാൻഡിൽ നിന്ന് കയറുന്ന ആൾക്കാരാണ്. ഞാൻ ബെങ്ങല്ലൂരിൽ നിന്നാണ് കയറുന്നത്. ഇതില് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഇവിടെ ഒരു വൃദ്ധസാധനത്തിലായിട്ട് ഭക്ഷണവും പദാർത്ഥങ്ങളൊക്കെ നമ്മൾ ഓണത്തിനോടനുബന്ധിച്ച് അങ്ങനെയും കുറെ കാര്യങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്.
അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കാർഗിൽ ഡേ നടത്തി, സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി, ഓണാഘോഷം നടത്തി. പക്ഷേ ഇതിലെല്ലാം ഉപരി ഈ കഴിഞ്ഞ ഓണാഘോഷത്തിന്റെ സമയത്ത് മൂവാറ്റുപുഴയ്ക്കടുത്തുള്ള മാനസികമായി പ്രതിസന്ധികൾ നേരിടുന്ന അല്ലെങ്കിൽ രോഗങ്ങളുള്ള ഏതാണ്ട് ഒരു 63 അഗതികളുള്ള ഒരു അഗതി മന്ദിരത്തിൽ ഞങ്ങൾക്ക് വളരെ ചരിതാർത്ഥം നൽകുകയും ചെയ്ത ഒരു ഓണം പോലും ഞങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞു.
ജനറൽ മാനേജർമാരോ ഓഫീസർമാരോ സാധാരണക്കാരോ അല്ല ഈ ബസ്സിൽ സഞ്ചരിക്കുന്നത്, മനുഷ്യരാണ്, വെണ്മയുള്ള മനുഷ്യർ. നേരത്തെ ബുദ്ധൻ ആ മനുഷ്യനോട് പറഞ്ഞതുപോലെ സ്വയം ഒരു പൂവാകാൻ കഴിയണം. ഞാനെന്ന ഭാവം മുഴുവനായി പോകുമ്പോഴാണ് സ്വയം ഒരു പൂവാവുന്നത്, വെണ്മയാർന്ന പൂവായിത്തീരുന്നത്. ഭൂമിയിലെ ഓരോ മനുഷ്യനും ഇത്തരത്തിൽ അഹംഭാവങ്ങളൊഴിഞ്ഞ് വെണ്മയാർന്ന പൂവാകണം.